സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുമ്പായി ഈ ഗാനം ശ്രദ്ധിക്കുക.
വിസ്മയം നീ സാധുവേ സ്നേഹിച്ചതീദൃശം സ്നേഹിക്കും ആയുരന്തം ഞാൻ നിന്നെ അന്യാദൃശം സ്നേഹപായോ നീ കൃപാ സാഗരമേസ്തവം യേശു മഹേശ ദേവഗു മാനം സമാസ്തവും.
ഒരു ഭാഗം ഉദ്ധരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുപിടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവ മഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവരെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്നുച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പുതിയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മരണങ്ങൾ, എന്നെ ആകർഷിച്ചിട്ടുള്ള നാല് മരണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണമാണ് ഏറ്റവും നിസ്തുല്യമായിട്ടുള്ളത്. അതിനോട് തുല്യമായി യാതൊന്നും തന്നെയില്ല. ആ മരണവുമായി താതാത്മ്യപ്പെടുത്തുവാൻ ഒരു മരണങ്ങളും ലോകത്തിൽ. ഏറ്റവും അതുല്യമായ ഒരു മരണമാണ്, പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി മരിച്ച ആ മരണം, നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ മരണം. എന്നാൽ ആർക്കു വേണ്ടി കർത്താവ് തന്റെ ജീവൻ നൽകിയോ ആ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവൻ മടക്കി നൽകുവാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ പുതിയ നിയമത്തിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള നാല് പ്രത്യേകമായ മരണങ്ങൾ, ഒന്ന് യോഹന്നാൻ സ്നാപകന്റെ മരണമാണ്. ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും കർത്താവായ യേശു ക്രിസ്തു എന്ന വചനത്തെ, ആ പുസ്തകത്തെ ലോകസമക്ഷം അവതരിപ്പിച്ച ശുശ്രൂഷ, താൻ ചെയ്തത് മഷിയും തൂവലും കൊണ്ടായിരുന്നില്ല, തന്റെ കഴുത്തിൽ നിന്ന് വീണ ചോരത്തുള്ളികൾ കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഹെരോദാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ശിരച്ഛേദം ചെയ്തു എന്ന് നാം വായിക്കുന്നു. ആ ഒരൊറ്റ വാക്യമേ ആ രക്തസാക്ഷിത്വ മരണത്തിനായി അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടുള്ളൂ. മൂന്നാമത്തെ മരണം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ മരണമാണ്. പൗലോസിന്റെ മരണത്തെക്കുറിച്ച്, ആ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കൂടുതലായ വിവരണങ്ങളില്ലെങ്കിലും, ഞാൻ ഇപ്പോൾ തന്നെ ഒരു പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ള തന്റെ വാക്കുകൾ അനുഗ്രഹീതമായ അനേക ചിന്തകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകുന്ന ഒരു വസ്തുത തന്നെയാണ്. താനിത് പറയുമ്പോൾ തന്റെ ശിരച്ഛേദം ചെയ്യുവാനുള്ള വാൾ രാഗുന്ന ശബ്ദവും കേട്ടു എന്ന് ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അത് വളരെ അർത്ഥവത്താണ്. നാലാമതായി ആകർഷിച്ചിട്ടുള്ള ഏറ്റവും ധന്യമായ മരണം, രക്തസാക്ഷിത്വ മരണം എന്ന് പറയുന്നത് സ്തെഫാനോസിന്റെ മരണമാണ്. വളരെയധികം എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു രക്തസാക്ഷിത്വ മരണം. ഇന്ന് പകൽക്കാലം ഈ അനുഗ്രഹീത ദൈവദാസന്റെ ജീവിത അവസാനത്തെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായം എന്ന് പറയുന്നത് സ്തെഫാനോസിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ വിവരണമാണ്. അതിൽ തന്റെ ശുശ്രൂഷയുടെ സ്ഥാനം വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. തന്റെ ശുശ്രൂഷയിൽ ഏറ്റവും എടുത്തു കാണിച്ചിട്ടുള്ള ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അപ്പോസ്തലന്മാരാൽ താൻ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തന്റെ യൗവന പ്രായത്തിൽ, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തിൽ, തന്റെ ജീവിതം മുഴുവനായി താൻ സ്നേഹിച്ച കർത്താവിനായി സമർപ്പിച്ച് സൂര്യൻ ശോഭയോടെ ഉദിക്കുന്ന ആ ഒരു നിലവാരത്തിൽ തന്റെ ജീവിതവും ശുശ്രൂഷയും ആരംഭിച്ചൊരു മനുഷ്യൻ. പക്ഷെ ആ ജീവിതം അധിക നാൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഇതാ അത് വെച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നാം ഇവിടെ വായിക്കുന്നത് ഇതുള്ളത് തന്നെയോ എന്ന് അവനോട് ചോദിക്കുന്നത് അവന്റെ ജീവിതത്തിനൊരു വെല്ലുവിളി ഉണർത്തുവാൻ ഇടയാകുന്ന ഒരു സന്ദർഭമാണ്. പല കാര്യങ്ങളും അന്ന് തുറന്നു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സാത്താന്റെ പരീക്ഷയ്ക്ക് സ്തെഫാനോസ് അന്ന് വിധേയനാകുമായിരുന്നു. കാരണം സ്തെഫാനോസെ, നീ വെറുതെ സത്യം തുറന്നു പറഞ്ഞിട്ട് ജനത്തെ വിമർശിച്ചിട്ട് നീ മരണം വരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിന്റെ ജീവിതവും ശുശ്രൂഷയും ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ദീർഘവർഷങ്ങൾ നിനക്ക് ഉന്നതമായ പല ക്രിസ്തീയ പദവികളും ഒരുപക്ഷെ അലങ്കരിക്കുവാൻ കഴിയും. അതുകൊണ്ട് നീ ഇവിടെ ഒരു അല്പം വിട്ടുവീഴ്ച കാണിച്ചാൽ നിന്റെ ജീവിതം നിനക്ക് നേടുവാൻ കഴിയും. പക്ഷെ ഇങ്ങനെയുള്ള യാതൊരുവിധ പരീക്ഷകൾക്കും വശംവദനാകാതെ അവൻ ക്രിസ്തുവിന്റെ സാക്ഷ്യം ധൈര്യത്തോടെ നിലനിർത്തുകയാൽ അവന്റെ ജീവിതം ആരംഭത്തിൽ തന്നെ, അവന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അവന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിക്കപ്പെടേണ്ടതായിട്ട് വന്നു. ആ അനുഗ്രഹീത ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായത്തിന്റെ 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ഞാൻ ഈ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ആറായി തരം തിരിച്ചാണ് സാധാരണ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്തെഫാനോസിന്റെ പ്രസംഗം. രണ്ട്, സ്തെഫാനോസിന്റെ ആത്മീകത. മൂന്ന്, സ്തെഫാനോസിന്റെ ദർശനം. നാല് സ്തേഫാനൂസിന്റെ സാക്ഷ്യം, അഞ്ചാമതായി സ്തേഫാനൂസിന്റെ പ്രാർത്ഥന, ആറാമതായി സ്തേഫാനൂസിന്റെ മരണം. അത് ആറ് കുറിപ്പുകളിലൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ പ്രസംഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, ദൈവവചനത്തിലുള്ള പൂർണ്ണമായ നിശ്ചയം തനിക്കുണ്ടായിരുന്നു. ദൈവവചനത്തിലുള്ള ആധികാരികത, തന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ വചനവും ഉപദേശവും നന്നായി പഠിച്ചത് മുഖാന്തരം തന്റെ പ്രസംഗത്തിൽ ദൈവവചനത്തിന്റെ നിശ്ചയവും ആ ദൃഢതയും ധാരാളമായിട്ടുണ്ടായിരുന്നു. രണ്ട്, പിതാക്കന്മാരുടെ വിശ്വാസത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു അറിവ് തനിക്കുണ്ടായിരുന്നു. തന്റെ പിതാക്കന്മാർ സ്വീകരിച്ചു വന്ന നിലപാട്, ആത്മീയ നിലവാരം, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം സ്തേഫാനോസിനുണ്ടായിരുന്നു. മൂന്നാമതായി, ജനമധ്യത്തിലുള്ള മത്സരികളെ തിരിച്ചറിയുവാനുള്ള കഴിവ് സ്തേഫാനോസിന് ഉണ്ടായിരുന്നു. നാലാമതായി, വചനം പ്രാപിച്ചിട്ടും അതനുസരിക്കാത്തവരെ ശാസിക്കുവാനുള്ള പ്രാഗൽഭ്യം ദൈവകൃപയാൽ താൻ സ്വീകരിച്ചിരുന്നു, പ്രാപിച്ചിരുന്നു. ദൈവ നിയോഗത്താൽ, ഏത് വിമർശനവും ദൈവ നിയോഗത്താൽ മാത്രമേ നിർവഹിക്കാവൂ. അത് ദൈവ നിയോഗത്താൽ അത് ഏൽപ്പിക്കപ്പെട്ടവർ മാത്രം ചെയ്യേണ്ട, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, അത് പൂർണ്ണമായ ദൈവസ്നേഹത്തിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും മാത്രം ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. സ്തേഫാനോസ് അത് പ്രാപിച്ചതുകൊണ്ട് വളരെ വ്യക്തമായി, ധൈര്യമായി താൻ ജനമധ്യത്തിലുള്ള മത്സരികളെ ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗത്ത്, നാം വായിച്ച ഭാഗത്ത് ഏറ്റവും അധികം ഊന്നൽ നൽകിയിരിക്കുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്തേഫാനോസിന്റെ ആത്മികതയാണ്. നോക്കുക ആ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ താൻ പറഞ്ഞ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവനായി ജനം തന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ഒന്നടങ്കം തന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. യഹൂദന്മാർ തന്റെ നേരെ തിരിഞ്ഞു. അവർ എറിയുവാനായി കല്ലെടുക്കുന്നത് തനിക്ക് കാണുവാൻ കഴിയും. തന്റെ ജീവൻ ഇവിടെ അപകടപ്പെടുവാൻ പോവുകയാണ്. മരണം തൊട്ടു മുന്നിൽ കാണുമ്പോൾ താൻ പ്രകടിപ്പിച്ച ആത്മീകത എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വസ്തുത തന്നെയാണ്. രണ്ട് പ്രത്യേകമായ പദപ്രയോഗങ്ങൾ 54-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഒന്ന്, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരുടെ നേരെ പല്ലുപിടിച്ചു. നോക്കുക, സത്യം കേട്ടെങ്കിലും അവർ പാപബോധമുണ്ടാക്കുന്നതിനേക്കാൾ പകരം കോപപരവശരായി അവരുടെ നേരെ പല്ലുകടിച്ചു. ഞാൻ ഇങ്ങനെ വിശദീകരിക്കും. ഒരർത്ഥത്തിൽ അവർ നരകത്തിലേക്ക് വേണ്ടി ഒരു റിഹേഴ്സൽ എടുക്കുകയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അതായത്, നരകത്തിൽ പാപിക്ക് പല്ലുകടി മാത്രമേ ഉള്ളൂ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവജനം എന്ന് അഭിമാനിക്കുന്ന യഹൂദന്മാർ അവന്റെ നേരെ പല്ലുകടിച്ചപ്പോൾ ഒരർത്ഥത്തിൽ അവർ നരകത്തിൽ ഭാവി കാലത്ത് പോയി കരച്ചിലും പല്ലുകടിക്കും കേവലമായ ഒരു പരിശീലനം എടുത്ത് മാത്രമേ ഉണ്ടായിരുന്നു. ഒരു തികഞ്ഞ ദൈവഭക്തന്റെ നേർക്ക്, ഒരു തികഞ്ഞ വിശ്വാസ വീരന്റെ നേർക്ക്, ഒരു തികഞ്ഞ ക്രൈസ്തവ യോദ്ധാവിന്റെ നേർക്ക് അവർ കോപത്തോടുകൂടെ അകാരണമായി സത്യത്തിന് നേരെ അവർ പല്ലുകടിച്ച് മുൻപോട്ട് വന്നു. നോക്കുക, അവിടെ താൻ പ്രകടിപ്പിച്ച ആത്മീകത എന്താണ്? അടുത്ത വാക്യം, അത് കേട്ടപ്പോൾ അവർ അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഞാൻ സ്തേഫാനോസിന്റെ ആത്മീകത കാണുന്നത് അവിടെ രണ്ട് വിധത്തിലാണ്. ഒന്ന്, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നോക്കുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ആ സാഹചര്യം നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു പൊതുധാരണയല്ല അതിനുള്ളത്, അല്ലെങ്കിൽ ഇന്ന് മറ്റനേകർ ചിന്തിക്കുന്ന ഒരു പൊതുധാരണ, ഒരടഞ്ഞ മുറിക്കുള്ളിൽ ഏകാന്തതയിൽ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി. അതല്ല വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. പച്ചയായ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന ആത്മനിറവിനെയാണ് ബൈബിളിൽ ആത്മനിറവെന്ന് പറയുന്നത്. ഒരു പ്രത്യേകമായ മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്ന് ഉണ്ടാകുന്ന ആത്മീയ അനുഭൂതി, അതൊരു മാനസിക അനുഭൂതി മാത്രമായിരിക്കാം. ആ നിലയിൽ ആത്മീയ സന്തോഷം അനുഭവിക്കാം. എന്നാൽ അതിനല്ല പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. ഇവിടെ അതല്ല നാം കാണുന്നത്. പകരം അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ഞാൻ അതിനെ പിന്നെയും രണ്ടായി വിഭജിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായത് രണ്ടു വിധത്തിലാണ്. ഒന്ന്, രണ്ട് സാഹചര്യങ്ങളിലാണ്. ഒന്ന്, ശത്രുവിന്റെ മുമ്പിൽ. ആരുടെ മുമ്പിലാണ് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നത്? സഭാമധ്യയല്ല, സഹോദരന്മാരുടെ മധ്യയല്ല, പകരം ശത്രുവിന്റെ മുമ്പിൽ ആത്മനിറവുള്ള ഒരു മനുഷ്യൻ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പദപ്രയോഗമാണ്. സാധാരണ ക്രിസ്തീയ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോൾ ദൈവദാസന്മാർ, പ്രസംഗർ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാറുണ്ട്. അതിന്റെ മുഖ്യമായ ആവശ്യം, ദൈവമേ ആത്മനിറവ് നൽകണമേ, ആത്മനിറവില്ലാതെ നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടവരരുത്. പ്രാർത്ഥനയിൽ ഓർക്കുന്ന മറ്റ് സഹോദരന്മാരും അത് തന്നെയാണ് പറയുന്നത്. സംസാരിക്കുവാൻ എഴുന്നേൽക്കുന്ന ദൈവദാസന, ദൈവമേ നിന്റെ ആത്മാവിന്റെ നിറവ് നൽകണം. മനുഷ്യ ശബ്ദമല്ല, സ്വർഗശബ്ദം ഞങ്ങൾ കേൾക്കണം. ഇതെല്ലാം ശുശ്രൂഷയിൽ ചെയ്യേണ്ട കാര്യമാണ്, നല്ലതാണ്. അതെല്ലാം നല്ലതാണെങ്കിലും അതൊരു സഭാമധ്യേ, സഹോദരന്മാരുടെ മധ്യേ മാത്രമായി പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്രൈസ്തവഗോളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ തകരാറ് എന്ന് പറയുന്നത്. പക്ഷേ യഹോവാഭക്തനെ കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായി നൽകിയിട്ടുള്ള ഒരു മാതൃക ഇവിടെ ഇവൻ ആത്മനിറവ് പ്രകടിപ്പിക്കുന്നത്. നോക്കുക, ശത്രുവിന് മുമ്പിലാണ്. നമ്മുടെ വ്യക്തിത്വത്തെ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി, അവിടെ വെച്ച് നമ്മുടെ യഥാർത്ഥമായ മുഖഭാവം നമുക്ക് വ്യക്തമാക്കുവാൻ. വിശ്വാസികളെ അഭിമാനിക്കുമ്പോൾ പോലും നാം എല്ലാം ബലഹീനരാണ്. നമ്മുടെ വ്യക്തിത്വത്തെ അഭിമാനത്തെ ഒരാളൊന്ന് ചോദ്യം ചെയ്താൽ മതി, അവിടെ വെച്ച് നമ്മുടെ മുഖഭാവം മാറും, നാം പ്രയാസം അനുഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നാം വാക്കുകളൊന്നും പറഞ്ഞില്ലെങ്കിലും അത് മുഖഭാവത്തിലൂടെയെങ്കിലും പ്രകടിപ്പിക്കും. പക്ഷേ എറിയുവാനായി കല്ലെടുത്ത കൊല്ലുവനായി നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ദൈവാത്മാവ് നിറഞ്ഞവൻ, ദൈവം ആഗ്രഹിക്കുന്നത് ഈ നിലവാരമുള്ള ഒരു ആത്മീയതയാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ശത്രുവിന്റെ മുമ്പിൽ പോലും കൊല്ലുവാൻ ഒരുവൻ കത്തിയുമായി നിന്നാൽ അവന്റെ മുമ്പിൽ വെച്ച് ആത്മനിറവോട് നിൽക്കുവാൻ കഴിവുള്ളവരാണ് ക്രിസ്തുവിന്റെ ശിഷ്യൻ, ക്രിസ്തുവിന്റെ പടയാളി. അവനാണ് ഒരു ദൈവമകൻ. അവനെ മാത്രമേ ആ വിധത്തിൽ അഭിസംബോധന ചെയ്യുവാൻ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ നമുക്ക് കഴിയുകയുള്ളൂ. ശത്രുവിന്റെ മുമ്പിൽ തന്നെ കൊല്ലുവാൻ മുതിരുന്നവന്റെ മുമ്പിൽ, അവനെ എറിയുവാൻ കല്ലെടുത്തവന്റെ മുമ്പിൽ അവൻ പരിശുദ്ധാത്മ നിറവുള്ളവനായി തീർന്നു എന്നുള്ളത് സ്തെഫാനോസിന്റെ ആത്മീയതയെ ഏറ്റവും ഭംഗിയായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. നാം അത് അനുവദിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. അടുത്തത്, അവൻ മരണത്തിന്റെ മുമ്പിലും ആത്മനിറവുള്ളവനായി തീർന്നു. വാസ്തവത്തിൽ ജീവിതത്തിൽ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മരണം വന്ന് നമ്മളെ മാടി വിളിക്കുന്ന അവസരത്തിൽ പോലും ആത്മനിറവുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തെഫാനോസ് ഈ രണ്ടു വിധത്തിലും അവൻ യഥാർത്ഥമായി തന്റെ ആത്മീയത പ്രകടിപ്പിച്ചവനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്, ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഈ രണ്ട് സ്ഥാനങ്ങളിൽ ശത്രുവിന്റെയും മരണത്തിന്റെ മുമ്പിൽ സ്തെഫാനോസ് ചെയ്തത്. അടുത്തത് അവന്റെ ആത്മീയതയുടെ രണ്ടാമത്തെ ഘട്ടം, ഒന്ന് അവൻ പരിശുദ്ധാത്മ നിറവുള്ളവനായി തീർന്നു, രണ്ട് അവൻ നോക്കേണ്ട ഒരു സ്ഥാനത്തേക്ക് നോക്കി, അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ആ വിശേഷത്വം എന്നെ വളരെയധികം വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി, അതെന്നെ വളരെയധികം വളരെയധികം ശ്രദ്ധ ചെലുത്തുവാൻ ഇടയായിട്ടുണ്ട്. അവൻ ശത്രുവിന്റെ ക്രോധമുഖം അവൻ കണ്ടില്ല, കണ്ടിരുന്നുവെങ്കിൽ അവൻ ആത്മനിറവുള്ളവനായി തീരുവാൻ കഴിയുമായിരുന്നില്ല, അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാനും കഴിയുമായിരുന്നു. അവൻ ശത്രുവിന്റെ ക്രോധമുഖം കണ്ടില്ല, അവർ എറിയുവാനെടുത്ത കല്ലുകൾ അവൻ കണ്ടില്ല, ശത്രുവിന്റെ ബഹളം അവൻ കേട്ടില്ല, അവരുടെ പരിഹാസ വർഷം അവനെ ഒട്ടും തളർത്തിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ നിലവാരം ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് നാം നോക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു തകരാറ്. പ്രയാസങ്ങളിൽ പ്രതിബന്ധങ്ങളിൽ ഒരു വിശ്വാസി നോക്കേണ്ട ഏകസ്ഥാനം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് മാത്രമായിരിക്കണം. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുക. ജീവിതത്തിലെ ക്രൈസ്തവ ജീവിതത്തിലെ വിശ്വാസ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും, അത് ശത്രുവിന്റെ മുമ്പിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും ഒടുവിൽ മരണത്തിലും സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാൻ നമുക്ക് ഇടയാകുന്നുവെങ്കിൽ അതിനെയാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. ഇവിടെ സ്തെഫാനോസ് പ്രകടിപ്പിച്ച ആത്മീയത എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്, ദൈവം ആഗ്രഹിക്കുന്നതും ഈ ആത്മീയ ഒരു ജീവിതമാണ്. ശുശ്രൂഷകളിലല്ല, ജീവിതത്തിലും പോരാട്ടങ്ങളിലും എതിർപ്പുകളിലും അവിടെ വെച്ചാണ് നമ്മുടെ ആത്മീയത ശോധന ചെയ്യപ്പെടുന്നത്. അതിൽ നാം ഓരോരുത്തരും ഉത്തരവാദികളായിരിക്കേണ്ടത് ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ്. ആർക്കാണ് നോക്കുവാൻ കഴിയുന്നത്? ഞാൻ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പാപിയായിരിക്കുമ്പോൾ ക്രൂശിലേക്ക് നോക്കുന്ന ഒരുവന് മരണസമയത്ത് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാൻ കഴിയും. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഒരു വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളും ഞാനും മരിച്ചേ മതിയാകെയുള്ളൂ. മരണത്തിന്റെ സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാനുള്ള ധൈര്യവും പ്രാഗൽഭ്യവും നമുക്ക് ഉണ്ടാകണമെങ്കിൽ പാപിയായിരിക്കുന്ന അവസ്ഥയിൽ ക്രൂശിലേക്ക് നോക്കേണ്ടത്, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നോക്കേണ്ടത് ആവശ്യമാണ്. ആരാണോ തന്റെ ജീവിതത്തിൽ പാപിയായിരിക്കുമ്പോൾ ക്രൂശിലേക്ക് നോക്കുന്നത് അവന് മാത്രമേ മരണത്തിന്റെ സമയത്ത് സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിയുകയുള്ളൂ. സ്തെഫാനോസിന്റെ പ്രസംഗം, സ്തെഫാനോസിന്റെ ആത്മീയത. അടുത്ത് ഞാൻ പെട്ടെന്ന് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരട്ടെ. സ്തെഫാനോസിന്റെ ദർശനം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മൂന്നാമത്തെ ഭാഗം. സ്തെഫാനോസിന്റെ ദർശനം അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത്. അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അതിനുശേഷം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവമഹത്വം, ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. സ്തെഫാനോസിന്റെ ദർശനവും സ്തെഫാനോസിന്റെ സാക്ഷ്യവുമാണ് തുടർന്നുള്ള രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് ആ ദർശനത്തിന്റെ പ്രത്യേകത? ഇന്ന് വാസ്തവത്തിൽ ദർശനം എന്നുള്ള വാക്ക് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. റോളൻ ഹില്ലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ എഴുതി, മനുഷ്യൻ അമിത ഭക്ഷണം കഴിക്കും, ദഹനക്കേടുണ്ടാകും, കിടന്നുറങ്ങും, പലതും കാണും, അതിന്റെ ദർശനമായിട്ട് വിളിച്ചു പറയും. അതല്ല ക്രൈസ്തവ ദർശനം എന്ന് പറയുന്നത്. അമിത ഭക്ഷണം കഴിച്ച് ദഹനക്കേടുണ്ടായി സ്വപ്നത്തിൽ എന്തെങ്കിലും കാണുന്നതിനെ ഒരിക്കലും ക്രൈസ്തവ ദർശനം എന്ന് പറയുന്നത്. അതൊരിക്കലും ദർശനമല്ല. അത് ശരീരത്തിന്റെ വൈകല്യങ്ങൾ കൊണ്ട് മാനസിക വിഭ്രാന്തി കൊണ്ട് ഉണ്ടാകുന്ന ചിലതരം കാഴ്ചകളാണ്. അതിനെ വചനം അംഗീകരിക്കുന്നില്ല. എന്റെ ഭാഷയിൽ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുവാൻ ധൈര്യപ്പെടുന്നത്, നീ കണ്ണു തുറന്നിരിക്കുമ്പോൾ എന്ത് കാണുന്നുവോ അതാണ് ദർശനം എന്ന് പറയുന്നത്, ക്രിസ്തീയ ദർശനം എന്ന് പറയുന്നത്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്ത് കാണുന്നു എന്നുള്ളതല്ല. ഉറങ്ങുമ്പോൾ പലതും കാണാം, അതിന് പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ കണ്ണു തുറന്നിരിക്കുമ്പോൾ എന്ത് കാണിക്കുന്നു ദൈവം, എന്ത് കാണുന്നു എന്നുള്ളതാണ് ക്രിസ്തീയ ദർശനം എന്ന് പറയുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് പ്രത്യേകമായ ദർശനം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനുപരി ഇതിനൊരു മറ്റൊരു പേരിലൂടെ ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് മരണസമയത്ത് സ്തേഫാനോസിന് ലഭിച്ച ദർശനം. അങ്ങനെ പറഞ്ഞെങ്കിലും ആ ഭാഗം എനിക്കൊന്ന് വിശദീകരിക്കാൻ ഇടയാകുകയുള്ളൂ. മരണസമയത്ത് സ്തേഫാനോസിന് ലഭിച്ച ദർശനം, മരണസമയത്ത് ദൈവം എല്ലാ വിശ്വാസികൾക്കും നൽകുന്ന ദർശനം, മരണസമയത്ത് എല്ലാ വിശ്വാസികളും കണ്ടിരിക്കേണ്ട ദർശനം, അത് സ്തേഫാനോസിന് മാതൃകയായി മാത്രം ഇവിടെ ആയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്ന് ദർശനങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഒന്നാമതായി തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ ദർശനം. അതിനു മുമ്പായി ഞാൻ ദൈവമഹത്വത്തിന്റെ ദർശനത്തെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്ര ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിനു മുമ്പായി അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും താൻ കണ്ടു. പഴയ നിയമത്തിൽ ഈ മഹത്വം കാണുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ദൈവമഹത്വം കാണുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. പഴയ നിയമത്തിൽ നാം വായിക്കുന്നത് ആരാകുന്നുവോ ദൈവത്തിന്റെ മഹത്വം അതിന്റെ പൂർണ്ണ നിലയിൽ കാണുന്നുവോ അവൻ മരണം അനുഭവിക്കണം. ഞാൻ പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറയത്തക്കവണ്ണം, മോശം പറയത്തക്കവണ്ണം ആ കാഴ്ച, ആ മഹത്വത്തിന്റെ ദർശനം എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കരമായിരുന്നു. മോശയ്ക്ക് പോലും ഏറ്റവും വിശുദ്ധനായ സൗമ്യനായ ദൈവമെടുത്ത് ഉപയോഗിച്ച ഏറ്റവും ശക്തനായി മനുഷ്യന് പോലും ഈ ദർശനം കാണുവാൻ കഴിയുമായിരുന്നില്ല. അത്രമാത്രം ഉന്നതമായ ദൈവമഹത്വത്തിന്റെ ദർശനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരാർത്ഥമുള്ള മരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നേരിട്ട് കണ്ട് ആസ്വദിക്കാവുന്ന ആനന്ദിക്കാവുന്ന അനുഗ്രഹീതമായ ഒരു കാഴ്ചയായി ദൈവം ഇതാ ഒരുക്കിയിരിക്കുന്നു. ദൈവമഹത്വത്തിന്റെ ദർശനം ആർക്കാണ് അത് കാണുവാൻ കഴിയുന്നത്? ക്രിസ്തുവിന്റെ വാക്കുകളിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഒരു വിശ്വാസിക്ക് മാത്രമേ ദൈവമഹത്വം കാണുവാൻ കഴിയുകയുള്ളൂ. ലാസറിന്റെ കല്ലറയുടെ അരികിൽ നിന്നുകൊണ്ട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഏത് കാലത്തും ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മാത്രമേ ദൈവമഹത്വം കാണുവാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അവകാശമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണസമയത്ത് കാണുന്നത് ആ ദർശനമാണ്. അത് ദൈവം നൽകുന്ന ഏറ്റവും ഉന്നതമായ ഒരു ദർശനമാണ്. അത് ദൈവം നൽകുന്നു എന്നുള്ളത് നമ്മുടെ പ്രത്യാശയും ദൈവസ്നേഹത്തെയും അധികമായി വർദ്ധിപ്പിക്കുന്ന ഒരു രംഗമായി ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കും. സ്തേഫാനോസ് കണ്ട ആ ദർശനം എന്ന് പറയുന്നത് ദൈവമഹത്വത്തിന്റെ ദർശനം. കഴിഞ്ഞ കാലങ്ങളിൽ ആർക്കും കാണുവാൻ കഴിയാതിരുന്ന ഭീകരമായ ഒരു ദർശനം ഇതാ താൻ കാണുന്നു. അവിടെ താൻ ഒന്നാമത്തെ ദർശനം എന്ന് പറയുന്നത് ദൈവമഹത്വത്തിന്റെ ദർശനം. അത് ക്രൂശിന്റെ ദർശനമുള്ളവർക്ക്, വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭ്യമാകുന്ന ഒരു അനുഗ്രഹം. രണ്ടാമത്തെ ആ ദർശനത്തിന്റെ പ്രത്യേകത, താൻ കാണുന്നത് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ ഒരു ദർശനമാണ്. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ ദർശനം. ഒരു അവിശ്വാസിക്ക് മരണമുണ്ടാകും, ഒരു വിശ്വാസിക്ക് മരണമുണ്ടാകും. പക്ഷേ ഒരു അവിശ്വാസി അവന്റെ മരണസമയത്ത് ഒരിക്കലും തുറക്കപ്പെട്ട സ്വർഗം കാണുകയില്ല, ഒരിക്കലും കാണുകയില്ല. ഒരു അവിശ്വാസി അവന്റെ ജീവൻ പോകുന്ന സമയത്ത് ഒരു പക്ഷേ സ്വർഗത്തിന്റെ കവാടങ്ങൾ കാണും, അത് തുറന്നതായി കാണുകയില്ല, അത് അടഞ്ഞതായി മാത്രമേ താൻ കാണുകയുള്ളൂ. അവൻ കാണുന്നത് തീജ്വാലകളാണ്, അവൻ കാണുന്നത് നിരാശയാണ്, അവൻ കാണുന്നത് പരിഭ്രമമാണ്, അവൻ കാണുന്നത് എങ്ങുമെന്നും എത്താത്ത തീരാ ന്യായവിധി മാത്രമാണ് ഒരു അവിശ്വാസി കാണുന്നത്. പക്ഷെ ഒരു വിശ്വാസി അവൻ ഏത് രംഗത്തിലും അവൻ മരണം അനുഭവിക്കുന്ന ആ രംഗത്ത് ദൈവം കാണിക്കുന്നത് സ്വർഗത്തിന്റെ കവാടങ്ങൾ അവനായി തുറക്കപ്പെട്ടിരിക്കുന്നത് ദൈവം കാണിക്കും. നോക്ക്, അവിടെ താൻ കണ്ടത് ആ ദൈവമഹത്വം താൻ കണ്ടു. മരണത്തെ അതിജീവിക്കുന്ന, മരണത്തെ തോൽപ്പിക്കുന്ന, മരണത്തെ നിർവീര്യമാക്കുന്ന ദൈവമഹത്വവും തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ ദർശനവും കണ്ടു. മൂന്നാമത്തെ ദർശനം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ദർശനമാണ്. ആ മൂന്നാമത്തെ ദർശനം എന്ന് പറയുന്നത് ദൈവമഹത്വത്തിന്റെ വലത്തുഭാഗത്ത് ആർ നിൽക്കുന്നത് കാണുന്നു, യേശു നിൽക്കുന്നത് കാണുന്നു. എത്ര ഉന്നതമായ ഒരു കാഴ്ചയാണ്. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ശുശ്രൂഷ തികച്ച ദൈവപുത്രൻ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുവെന്നാണ്. എബ്രായ ലേഖനം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എല്ലാം നാം മനസ്സിലാക്കുന്ന ഒരു വസ്തുത, പഴയ നിയമ പുരോഹിതന്മാർക്ക് ഒരിക്കലും ഇരിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവരുടെ ശുശ്രൂഷ തികവില്ലാത്തതായിരുന്നു. ഒരിക്കലും തികവില്ലാത്ത ശുശ്രൂഷയായതുകൊണ്ട് അവർ ഇരുന്നില്ല. അവർ നിൽക്കുകയാണ്, നിൽപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം താൽക്കാലികമാണ്, നിലനിൽക്കാത്തതാണ്. എന്നാൽ ഒരുവൻ വരും അവന്റെ പാപപരിഹാരാർത്ഥമുള്ള പ്രായച്ചിത്ത ബലിയാൽ അവന്റെ ശുശ്രൂഷ തികച്ചതിനു ശേഷം അവൻ പോയി ഇരിക്കും. അവൻ പോയി ഇരുന്നു മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത്. അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇനി യാതൊരു ശുശ്രൂഷകളും ലോകത്തിൽ നടക്കേണ്ടതായിട്ടില്ല, അവൻ ഇരുന്നവനാണ്. എന്നാൽ ഇപ്പോഴും മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനെ സ്തേഫാനോസ് ഇപ്പോൾ കാണുന്നത് മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ടാണ്. ഞാനും നിങ്ങളും വേദനപ്പെടുന്ന അവസരങ്ങളിൽ, ഞാനും നിങ്ങളും പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോകുന്ന അവസരങ്ങളിൽ, ദൈവഹിതം പൂർണ്ണമാകുവാൻ വേണ്ടി നാം അനുഭവിക്കുന്ന പ്രയാസ രംഗങ്ങളിൽ ഇരിക്കുവാൻ കഴിയുന്നവനല്ല, സിംഹാസനത്തിൽ ഇരിക്കുന്നവനല്ല, അവൻ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. അതിൽ നിന്ന് വെളിവാകുന്നത് കാലസമ്പൂർണതയിൽ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടത് അവർ വിശ്വസിച്ചവരെ ചേർക്കുവാൻ വേണ്ടി വരുവാൻ ഒരുക്കമായിരിക്കുന്നു, ദൃഢുക്കമായിരിക്കുന്നു. നമ്മെ വിട്ടുപോയവരും നാമും ഒന്നിച്ച് അവനോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം നമ്മേക്കാൾ തിടുക്കം ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനാണ്. അവൻ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. സ്തേഫാനോസേ, നീ വേദനപ്പെടുമ്പോൾ ഇരിക്കുവാൻ കഴിയുന്നവനല്ല ദൈവപുത്രൻ, ഇരിക്കുവാൻ കഴിയുന്നവനല്ല യേശു കർത്താവ്, അവൻ എഴുന്നേറ്റ് നിൽക്കുന്നു നിന്നെ സ്വീകരിക്കുവാൻ, എന്നെ സ്വീകരിക്കുവാൻ, നമ്മെ സ്വീകരിക്കുവാൻ. ഏറെ താമസിയാതെ അവൻ എഴുന്നേൽക്കുമ്പോൾ കാഹളം ധ്വനിക്കും, അവൻ മേഘാരൂഢനായി ഇറങ്ങി വരികയും നാം ഒന്നിച്ച് അവന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും ഹല്ലേലൂയ ശബ്ദത്താൽ സ്വർഗം മുഖരിതമാകുകയും ചെയ്യും. യാതൊരുവിധ സംശയവുമില്ല. ഞാനിങ്ങനെ ഒരു ഒരു ആവർത്തി അതിങ്ങനെ വിശദീകരിക്കട്ടെ. രക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരർത്ഥത്തിൽ ഒരു ആത്മീകമായ ഒരു അനുഭവമാണ്, എന്നാൽ മരണസമയത്ത് അതൊരു യാഥാർത്ഥ്യമാണ്. പുനരുദ്ധാനത്തിന്റെ പേരിൽ പ്രത്യാശയുടെ പൂർത്തീകരണമായി എടുക്കപ്പെടുമ്പോൾ അത് അക്ഷരീയമായ ഒരു അനുഭവമായി തീരും. സ്വർഗ പ്രവേശനം എന്ന് പറയുന്നത് ദൈവം ഒരു വിശ്വാസിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളുടെ അടുത്ത രംഗത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കും. എവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് ഈ ദർശനം ഉണ്ടാക്കുന്നത്? വേദനയുടെ തീച്ചുളുടെ അനുഭവത്തിൽ. സ്തേഫാനോസിന്റെ ആത്മീക ശക്തി വാസ്തവത്തിൽ അത് ഉജ്ജ്വലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, സുഖത്തിന്റെ പുതപ്പിനുള്ളിൽ സന്തോഷിക്കുന്ന ആരുടെയും ജീവിതത്തിൽ ഒരിക്കലും ആത്മീക ശക്തി വെളിപ്പെടുകയില്ല. കഷ്ടതയുടെ തീച്ചുളയിൽ വേദന അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ആത്മീക ശക്തി വെളിയിൽ വരുത്തുവാൻ കഴിയുകയുള്ളൂ. അത് 100% സത്യം തന്നെയാണ്. അനേക വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ആത്മീക ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, അത് പ്രകടിപ്പിക്കുവാൻ കഴിയാത്തത് സൗഖ്യത്തിന്റെ സന്തോഷത്തിന്റെ അപ്പുതപ്പിനുള്ളിൽ അവർ സുഖമായി ജീവിക്കുന്നത് കൊണ്ടാണ്, സ്വസ്ഥത അനുഭവിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ എന്നാണോ ദൈവപുത്രൻ നമ്മളെ കഷ്ടതയുടെ തീച്ചുളയിൽ ഇടുന്നത്, ആ സന്ദർഭത്തിൽ അവനും കൂടെ അവിടെ പ്രവേശിക്കുകയും അവിടെ വെച്ചൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മികമായ ശക്തി പുറത്തു വരികയും ചെയ്യും. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവരെ നേരെ പാനിച്ചു. നോക്കുക, ആ ഭാഗം ശ്രദ്ധിക്കുക. അവർ ഉറക്കെ നിലവിളിച്ചിട്ട് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവരുടെ നേരെ, ആ ഒന്നിച്ചെന്നുള്ള വാക്ക് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ തിന്മകൾക്ക് നേരെ ഒന്നിച്ചു എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയെ വളരെയധികം ആകർഷിക്കുന്ന ഒരു വാക്കാണ്. കാരണം പാപത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്, വശീകരണ ശക്തിയുണ്ട്. അത് വിശ്വാസികളെയും ആകർഷിക്കും, അവിശ്വാസികളെക്കാൾ വിശ്വാസികളെ ആകർഷിക്കുവാൻ കഴിയുന്നതാണ്. ഒരു സഭയിൽ തിന്മ ഉടലെടുത്താൽ അതിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ള പ്രവണതയാണ് നമ്മൾ ബലഹീന മനുഷ്യരിൽ കൂടുതലായിട്ടുള്ളത്. തിന്മ ഉടലെടുക്കുമ്പോൾ അതിലേക്ക് നിഷ്പക്ഷവാദികളെ ആകർഷിക്കുവാനുള്ള ശത്രുവിന്റെ കഴിവെന്ന് പറയുന്നത് ഭയങ്കരമാണ്. തിന്മയിലേക്ക് ആകർഷിക്കുവാൻ, നിഷ്പക്ഷവാദികളെ ആകർഷിക്കുവാൻ ഞാൻ രണ്ടു ഉദാഹരണം പറയാം. ഒന്ന്, യോസേഫ് ഒറ്റിക്കൊടുക്കുന്ന ആ രംഗത്തിൽ അവന്റെ എല്ലാ ജ്യേഷ്ഠന്മാരും അവനെ പൂർണ്ണമായി കൈവിട്ടു. രൂബേൻ മാത്രമേ ഒരല്പമെങ്കിലും ഒരു അനുകൂലമായിട്ട് പറഞ്ഞുള്ളൂ. സാധാരണ നിലയിലാണെങ്കിൽ ഈ 11 പേരിൽ ഒരു 5 പേരും അല്ലെങ്കിൽ ഒരു 4 പേരും 5 പേരുമായിട്ടെങ്കിലും അതൊന്ന് വിഭാഗിക്കപ്പെട്ടിട്ട് നാം ഈ ചെയ്തത് ശരിയല്ല, ഇത് സത്യത്തിന്റെ നേരെ അനീതിയാണ്, അതുകൊണ്ട് നാം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയേണ്ടത്. പക്ഷേ തിന്മ ഉടലെടുത്തപ്പോൾ നിഷ്പക്ഷവാദികളായ സഹോദരന്മാർ പോലും യോസേഫിന് നേരെ അവർ ഒന്നിച്ചു നിന്നു. രൂബേൻ പോലും ഒരു വാക്ക് പറഞ്ഞെങ്കിലും അതിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. അവർ ഒന്നിച്ച് നിന്നിട്ട് യോസേഫിനെ ആ കുണ്ടറയിലേക്ക് ഇടുകയും അവനെ ഒറ്റിക്കൊടുക്കുകയും അവനെ വിൽക്കുകയും ചെയ്തു. ആ തിന്മ ഉടലെടുത്താൽ സഭകളിൽ സംഭവിക്കുന്നത് ഇതാണ്. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ സന്ദർഭത്തിൽ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ഒരു ജനാവലി മുഴുവനായി അവന്റെ നേരെ ഒന്നിച്ചു. തിന്മ ഉടലെടുത്തപ്പോൾ തീയിലേക്ക് ഈയെ ആകർഷിക്കപ്പെടുന്നത് പോലെയാണ് ജനം ആകർഷിക്കപ്പെട്ടത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോൾ അത് നിന്ന് തൃപ്തരായവർ അവരുടെ മധ്യത്തിലുണ്ട്. അവരുടെ ഭവനങ്ങളിലെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ആ നന്മ അനുഭവിച്ചവരാണ്. അവരുടെ മരിച്ചവരെ തിരിച്ച് ലഭിച്ചവരാണ് അതിൽ പലരും. പലരും ക്രിസ്തുവിൽ നിന്ന് അവരോ അവരുടെ കുടുംബത്തിലോ അവരുടെ ദേശക്കാരോ അനേക വിധമായ നന്മകൾ അനുഭവിച്ചു. പക്ഷെ തിന്മ ഉടലെടുത്തപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് ഏകമായാൽ അവരെല്ലാവരും ഒരുപോലെ വിളിച്ചു പറഞ്ഞു. സാത്താൻ വിജയിക്കുന്നത് ഈ വിധത്തിലുള്ള തന്ത്രങ്ങളിലാണ്. സ്തേഫാനോസിന് നേരെ അവർ ഒന്നിച്ച്, അവർ രണ്ടായി തിരിഞ്ഞില്ല. ഇതരുത്, ഇത് അനീതിയാണ്, ഇത് തെറ്റാണ്. ഒരു ദൈവദാസന്റെ മേൽ ഈ നിലയിൽ കൈവെക്കുന്നത് തെറ്റാണെന്ന് പറയുവാൻ പകുതി പേരുണ്ടായിരുന്നില്ല. അവർ മുഴുവനും ഒന്നിച്ചൊന്നിച്ച് ഒരിക്കലും തിന്ന് ഉടലെടുക്കുമ്പോൾ നാം അതിലേക്ക് അകപ്പെടാതിരിക്കാൻ ഉണർന്നിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ്. അടുത്ത ഭാഗം, സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. അത് ഞാൻ ഒടുവിൽ വിവരിക്കാം. കർത്താവായ യേശുവിന്റെ ആത്മാവിനെ കൈക്കൊള്ളണം എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയിൽ അവർ അവനെ തല്ലറു. അടുത്തത്, അവനോ മുട്ടുകുത്തി, കർത്താവെ അവർക്ക് ഈ പാപം വരുത്തരുതേ എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സ്തെഫാനോസിന്റെ പ്രാർത്ഥന നാം ആദ്യമേ കണ്ടു. സ്തെഫാനോസിന്റെ പ്രസംഗം, സ്തെഫാനോസിന്റെ ആത്മീയത, സ്തെഫാനോസിന്റെ ദർശനം, സ്തെഫാനോസിന്റെ സാക്ഷ്യം, അഞ്ചാമതായി ഇവിടെ നാം എത്തിയിരിക്കുന്നത് സ്തെഫാനോസിന്റെ പ്രാർത്ഥന. പ്രാർത്ഥന വളരെ 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 വിശേഷപ്പെട്ടതാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, രണ്ട് ചെറിയ പ്രാർത്ഥനകൾ താൻ നിർവഹിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആദ്യത്തെ പ്രാർത്ഥന നിന്നുകൊണ്ടാണ്. ആദ്യത്തെ പ്രാർത്ഥനയുടെ വിഷയം എന്ന് പറയുന്നത്, കർത്താവ് എന്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ വരമേൽപ്പിക്കുന്നു, അതിനെ കൈക്കൊള്ളണം. ഞാൻ ശ്രദ്ധിച്ചൊരു ഭാഗം, എന്റെ പ്രാണനെ മടക്കി ചോദിച്ചില്ല സ്തെഫാനോസ്. അതുകൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവന് വേണ്ടി കഴിച്ചൊരു പ്രാർത്ഥനയാണ്. എന്നാൽ അടുത്ത പ്രാർത്ഥന ശ്രദ്ധിക്കുക, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനോ മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞു. നോക്ക്, അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ആദ്യത്തെ പ്രാർത്ഥന നിന്നുകൊണ്ട് തനിക്കായി പ്രാർത്ഥിച്ചു, എന്റെ പ്രാണൻ എനിക്ക് തിരിച്ചു വേണ്ട, എന്റെ ആയുസ് എനിക്ക് തിരിച്ചു വേണ്ട, എന്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു വേണ്ട, ഇതാ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കൈകളിൽ തരുന്നു. പക്ഷേ അടുത്തത് അവനോ മുട്ടുകുത്തി, ആർക്കു വേണ്ടിയാണ്? തന്നെ കൊല്ലുവാൻ നിൽക്കുന്നവർക്ക് വേണ്ടി മുട്ടുകുത്തുന്ന, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ വിശ്വാസികളെ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ല. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ തിരക്കുള്ളതായി പോകുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ല. പക്ഷേ ദൈവഭക്തന്റെ ജീവിതാവസാനം ശ്രദ്ധിക്കുക, ജീവിതം അവസാനിക്കുവാൻ തുടങ്ങുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇതാ കല്ലുകൾ ഓരോന്നായിട്ട് തന്റെ നേരെ പാഞ്ഞു വരുന്നു, തന്റെ കണ്ണുകളെല്ലാം പറഞ്ഞു വെളിയിൽ തൂങ്ങി നിൽക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. മുഖമെല്ലാം ഒരുപക്ഷെ ആ ക്ഷണം നേരം കൊണ്ട് നീല് വന്ന് വീർത്ത് കാണും, രക്തം വാർന്നൊലിക്കുന്നു, തലയുരുട്ടി പൊട്ടി പുലർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് മരിക്കുവാൻ ഇനി അല്പസമയമേ ഉള്ളൂ. സാധാരണ നിലയിലുള്ള ഒരു കല്ലേറല്ലത് കൊല്ലുവാനുള്ള എറിയാണ്. ആ എറിയുടെ ഓരോ കല്ലും വന്ന് പതിക്കുന്നത് അവന്റെ മുഖത്തെ വിരൂപമാക്കുന്നു. അവന്റെ കണ്ണുകൾ ഇതാ തകർന്നിരിക്കുന്നു, മുഖമാകെ തകർന്നു, വിരൂപമായി മരിക്കുവാൻ കേവലം നിമിഷങ്ങൾ സെക്കൻഡുകൾ മാത്രം മുമ്പിൽ കാണുമ്പോൾ ആരാണ് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുന്നത്? എന്നെ രക്ഷിക്കണമേ എന്നല്ല പ്രാർത്ഥന, അതിലുപരി മുട്ടിന്മേൽ നിൽക്കുന്നു. ആർക്കു വേണ്ടി? ശത്രുവിന് വേണ്ടി മരിക്കുവാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മുട്ടിന്മേൽ നിൽക്കുവാൻ, മുഴങ്കാലിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയ ആ ക്രൈസ്തവ യോദ്ധാവ് അവൻ മുട്ടിന്മേൽ നിർത്തി അവരുടെ പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളെന്ത് വിചാരിക്കുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കണ്ടെത്തിയോ? അതുമില്ലയോ, തീർച്ചയായിട്ടും ഉത്തരം കണ്ടെത്തി. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ശൗൽ, പിന്നീട് പൗലോസായത്. ശൗൽ എന്ന ചെറുപ്പക്കാരൻ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അന്നുത്തരം നൽകിയെങ്കിലും അത് പിന്നീട് വെളിപ്പെട്ടത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ്. ശൗൽ എന്ന ചെറുപ്പക്കാരൻ, അവന്റെ കൈകളിൽ സ്തെഫാനോസിന്റെ നിഷ്കളങ്കമായ രക്തമുണ്ട്, നീതിയുടെ രക്തക്കറയുണ്ട്. സ്തെഫാനോസ്, നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഇതാ ദൈവം ശൗലിൽ കണ്ണുവച്ചിരിക്കും. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം ഇതാ ക്രൂശിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ നേരെ ദൈവം കണ്ണുവച്ചിരിക്കുന്നു. നിന്റെ കൈകളിൽ ഇപ്പോൾ സ്തെഫാനോസിന്റെ രക്തക്കറ പുരണ്ട വസ്ത്രമാണെങ്കിലും ദൈവം നിന്നെ കണ്ടിരിക്കുന്നു, നിന്നെ പിടികൂടുവാൻ ആരംഭിക്കുന്നു. സ്തെഫാനോസിന് ശേഷം ഒടുവിൽ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച ആ പ്രാർത്ഥനയുടെ ഉത്തരം പരസ്യമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ ശത്രുവിന്റെ പാളയത്തിൽ കടന്നു ചെന്ന് ക്രൂശിന്റെ ഏറ്റവും വലിയൊരു വിരോധി അവിടെ നിന്ന് ക്രിസ്തു പുറത്തു കൊണ്ടുവന്നു. സ്തെഫാനോസിന്റെ പ്രാർത്ഥന, മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ പ്രാർത്ഥന, ഞാൻ ഒടുവിലായി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തെഫാനോസിന്റെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. താൻ തന്നെ തകർന്ന് അവശനായിരിക്കുമ്പോൾ ശത്രുവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മുഴക്കാലിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ ചരിത്രത്തിൽ ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയൊരു ദൈവദാസന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അതൊരു വേദിയായി തീർന്നു, അതൊരു കളമായി തീർന്നു. ഏറ്റവും ഒടുവിലായി സ്തെഫാനോസിന്റെ മരണം, ഞാനതിന് ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, മരണത്തെ തോൽപ്പിച്ചൊരു മരണമാണത്. കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ മരിച്ചുവെന്നല്ല, പകരം എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ബൈബിളിലെ ഏറ്റവും നല്ല വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അവൻ നിദ്ര പ്രാപിച്ചു. അവൻ മരിച്ചുവെന്നല്ല, അതിന്റെ കാരണം, അല്ലയോ യഹൂദനെ, നിന്റെ കല്ലുകൾക്ക് സ്തെഫാനോസിനെ കൊല്ലുവാൻ കഴിയുകയില്ല, അതാണ് അതിന്റെ അർത്ഥം. ക്യാൻസർ അണുക്കൾക്ക് ഒരു വിശ്വാസിയെ കൊല്ലുവാൻ കഴിയുകയില്ല, നിദ്രയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കല്ലുകൾക്ക് ഒരു വിശ്വാസിയെ കൊല്ലുവാൻ കഴിയുകയില്ല ഒരിക്കലും. ആ അനുഗ്രഹീതമായ സത്യത്തോടുകൂടിയാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഒരു കല്ലിനും ഒരു വിശ്വാസിയുടെ നേരെ യാതൊരുവിധ അവകാശമില്ല. കൊല്ലുവാൻ അറിയുന്ന കല്ലുകൾക്ക് കൊല്ലുവാൻ കഴിയുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ആ നിദ്ര എന്നുള്ള ഒരൊറ്റ വാക്കിൽ ദൈവാത്മാവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കേവലം നിദ്ര, തട്ടി വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു നിദ്ര മാത്രം. അതൊരിക്കലും എന്നേക്കുമുള്ള ഒരു പരാജയമല്ലത്, അതൊരിക്കലും ഒരു പരാജയമല്ല, വിജയത്തിന് മുന്നോടി മാത്രമാണ്. കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു നിദ്ര മാത്രമാക്കി മാറ്റുവാനേ ശത്രുവിന്റെ കല്ലിന് കഴിഞ്ഞുള്ളൂ. അതൊരിക്കലും അവനെ കൊല്ലുവാൻ കഴിയുകയില്ല. ഒരു അണുക്കൾക്കും ഒരു കണങ്ങൾക്കും നമ്മളെ ഒരു വിശ്വാസിയും ഒരിക്കലും കൊല്ലുവാൻ കഴിയുകയില്ല. കേവലമായ ഉറക്കത്തിലേക്ക് തള്ളിവിടാം. എന്നാൽ ദൈവപുത്രൻ തേജോമേനായി മേഘാരൂഢനായി പ്രത്യക്ഷപ്പെടുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ, തട്ടി വിളിക്കുമ്പോൾ കല്ലറകളിൽ നാം ഉയർത്തെഴുന്നേൽക്കും, അവനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും. മാറാം
ശക്തി നീക്കുമല്ലോ നീ പകർന്ന നീ, പൂർണ ശുദ്ധി സാധ്യമിന്ന് നിർണയം താൻ, സ്തോത്രമെന്നും പാടുവാൻ